Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാട് സംഭവത്തിലെ നെടും നായകനാണ് മോസസ്. ദൈവവും തൻ്റെ ജനവുമായുള്ള ബന്ധത്തിൽ ശക്തനായൊരു മധ്യസ്ഥനായിട്ടാണ് പുറപ്പാട് മോശയെ ചിത്രീകരിക്കുന്നത്. ജനത്തെ നയിക്കുക മാത്രമല്ല, അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവർക്ക് വേണ്ടി ദൈവത്തോട് മാപ്പിരക്കുന്ന ഒരു മനുഷ്യനിതാ. ഇസ്രായേലിൻ്റെ ദുശാഢ്യവും ബലഹീനതയും വിസ്മരിക്കണമെന്ന് ദൈവത്തോട് നിരന്തരമായി യാചിക്കുന്നത് മോശ തന്നെയാണ്. ദൈവം ജനത്തോട് കാണിക്കുന്ന ക്ഷമ അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രകാശമായിരിക്കുമെന്ന് ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത് മോശ തന്നെയാണ്. പൂർവീകരോട് ചെയ്ത വാഗ്ദാനമനുസരിച്ച് ദൈവം ഇസ്രായേലിനോട് ക്ഷമിക്കുന്നതും അവരോട് കാരുണ്യം കാട്ടുന്നതും തുടർന്നും ഈ പ്രക്ഷേപണത്തിൽ നമുക്ക് പഠിക്കാം.
വയ്യനിക്കു ദൈവമേ, വയ്യനിക്ക്, വാചാതുരിയില്ല രാജസന്നിധേ പുലമ്പിടാൻ. വയ്യനിക്കു ദൈവമേ, നിന്നാമം പ്രഘോഷിക്കാൻ. എന്നു യാചിച്ചു മോശ വിനീതനാ, എന്നു യാചിച്ചു മോശ വിനീതനാ.
ഒരിക്കൽ സമാഗമ കൂടാരത്തിൽ വച്ച് കർത്താവിനോട് മോശ ഇങ്ങനെ പറഞ്ഞു: ഓ ദൈവമേ, ഈ ജനത്തെ നയിക്കാൻ എനിക്കിനി വയ്യ. ഞാൻ അയോഗ്യനാണ്. ഞാൻ ആരാണ്? എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? അങ്ങെന്നെ അറിയുന്നു, അങ്ങെന്നിൽ സംപ്രീതനായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങേ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. അങ്ങനെ ഞാൻ അങ്ങയെ പ്രീതിപ്പെടുത്തുകയും അങ്ങയെ മഹത്വീകരിക്കുകയും ചെയ്യട്ടെ. ഈ ജനം അങ്ങേ സ്വന്തം ജനമാണെന്ന് അങ്ങെപ്പോഴും അനുസ്മരിച്ചാലും. കർത്താവ് അപ്പോൾ മോശയോട് ഇങ്ങനെ അരുൾ ചെയ്തു: ഓ മോസസ്, മോസസ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ നയിക്കും, നിന്റെ ജനത്തെ ഞാൻ സമാശ്വസിപ്പിക്കും. അപ്പോൾ മോശ പറഞ്ഞു: ഓ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങ് വരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കരുതേ. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും ഈ ജനത്തിലും സംപ്രീതനാണെന്ന് ഞങ്ങളെങ്ങനെ അറിയും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങേ ജനവും ഭൂമുഖത്തുള്ള സകല ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. ഞങ്ങൾ നന്മയിൽ ജീവിക്കും എന്നും നന്മയിൽ വളരും. അപ്പോൾ കർത്താവ് മോശയോടിങ്ങനെ പറഞ്ഞു: ഓ മോസസ്, മോസസ്, നീ ആവശ്യപ്പെട്ട ഇക്കാര്യം ഞാൻ നിവർത്തിക്കും. എന്തെന്നാൽ നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഞാൻ നിന്നെ അറിയുന്നു.
എൻ സൈന്യവും ജനവുമാം ഇസ്രായേലെ മോചിക്കാൻ, ഞാൻ കർത്താവെന്നു സകല ലോകവും അറിയാൻ. ഈജിപ്തിൽ നിന്നും മോചിക്കും ഈ ജനത്തെ ഞാൻ, ബന്ധനത്തിൽ നിന്നും വിമോചിക്കും, ബന്ധനത്തിൽ നിന്നും വിമോചിക്കും.
മോശ കർത്താവിനോട് വീണ്ടും ഇങ്ങനെ യാചിച്ചു: ദൈവമേ, ഞാനങ്ങേ സന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വം എനിക്ക് വെളിപ്പെടുത്തണമേ. അപ്പോൾ ദൈവം ഇങ്ങനെ അരുൾ ചെയ്തു, ഓ മോസസ്, മോസസ്, എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നുപോകും. കർത്താവ് എന്ന നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, അവനോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ മുഖം ഇനി ഒരിക്കലും നീ കാണുകയില്ല, മോസസ്. എന്തെന്നാൽ എന്നെ കാണുന്നൊരു മനുഷ്യനും ഇനി ജീവിച്ചിരിക്കില്ല. ഇതാ, അടുത്തുള്ള ഈ പാറമേൽ നീ മാറി നിൽക്കുക. എൻ്റെ മഹത്വം ആ വഴി കടന്നു പോകുമ്പോൾ പാറയുടെ മറയിൽ നീ നിലയുറപ്പിക്കുക. ഞാൻ കടന്നു കഴിയുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റുമ്പോൾ നിനക്കെൻ്റെ പിൻഭാഗം കാണാനാകും. എന്നാൽ എൻ്റെ മുഖം ഇനി ഒരിക്കലും നീ കാണുകയില്ല, മോസസ്. എന്നിട്ട് കർത്താവ് മോശയോട് വീണ്ടും ഇങ്ങനെ അരുൾ ചെയ്തു, ഓ മോസസ്, മോസസ്, ആദ്യത്തേതുപോലെ രണ്ട് കൽഫലകങ്ങൾ നീ വീണ്ടും ഒരുക്കുക. നിന്റെ ജനത്തിൻ്റെ ധിക്കാരം മൂലം ഉടച്ചു കളഞ്ഞ ആ ഫലകങ്ങളിലുണ്ടായിരുന്ന വാക്കുകൾ ഞാനവയിൽ വീണ്ടും എഴുതാം. ഫലകങ്ങൾ തയ്യാറാക്കി പ്രഭാതത്തിൽ തന്നെ നീ സീനായിൽ എൻ്റെ സന്നിധിയിൽ വരിക. ആരും നിന്നോടൊന്നിച്ച് മല കയറരുത്. മലയിൽ ഒരിടത്തും ആരും ഉണ്ടായിരിക്കുകയും അരുത്. ആ ഭാഗത്ത് ആടുമാടുകളെ അവർ മേയ്ക്കുകയും അരുത്. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശ വീണ്ടും രണ്ട് കൽഫലകങ്ങൾ തയ്യാറാക്കി. അതിരാവിലെ എഴുന്നേറ്റ് ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിലേക്ക് പുറപ്പെട്ടു. കർത്താവ് മേഘങ്ങളിൽ ഇറങ്ങി വന്ന് മോശയുടെ ചാരത്ത് നിൽക്കുകയും തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാലുവുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനവൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ അധർമ്മികളുടെ നേരെ കണ്ണടയ്ക്കാതെ അവരെ ചിതറിക്കുന്നവൻ. മോശ നിലം പറ്റേ അവിടുത്തെ കുമ്പിട്ട് ആരാധിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, അങ്ങെന്നിൽ സംപ്രീതനെങ്കിലും അങ്ങയോട് ഞാൻ താണപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തം ജനമായി സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവ് മോശയോട് വീണ്ടും ഇങ്ങനെ അരുൾ ചെയ്തു, മോസസ്, മോസസ്, ഇതാ ഞാൻ ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ ഞാൻ ഈ ജനത്തിൻ്റെ മുൻപിൽ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ മഹത്വം കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് മഹത്തായൊരു കാര്യമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ അതനുസരിക്കണം. നിന്റെ മുൻപിൽ നിന്ന്, ഓ മോസസ്, കാനാന്യരെയും അമോര്യരെയും ഹീത്യരെയും പെരീസ്യരെയും ഹീവ്യരെയും ജബൂസിയരെയും ഞാൻ നാടുകടത്തും. നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത്. നിങ്ങൾ അപ്രകാരം ചെയ്താൽ കെണിയിലായിത്തീരും. നിങ്ങൾ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുകയും അരുത്. ഓ മോസസ്, ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവരുടെ ദേവന്മാരെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങൾ അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വന്നേക്കാം. ആകയാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദൈവമായ കർത്താവല്ലാതെ മറ്റു ദേവന്മാരെ വാർത്തെടുക്കരുത്, മെനഞ്ഞെടുക്കരുത്.
ശാസിച്ചു ദൈവം തൻ ജനത്തെ, ശിക്ഷിച്ചു മഹാമാരിയാ പിന്നെ കോപിക്കുന്നതിൽ വിമുഖനവിടുന്നു. സ്നേഹത്തിലും കാരുണ്യത്തിലും അത്യുദാരനവൻ.
വീണ്ടും കർത്താവ് കൽപ്പിച്ചു, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചതുപോലെ അബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. കാരണം ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായത്. നിങ്ങളുടെ ആദ്യജാതരെല്ലാം എനിക്കുള്ളതാണ്. ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എന്റേതാണ്. നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദ്യജാതരെയും നിങ്ങൾ വീണ്ടെടുക്കണം. വെറും കൈയോടെ നിങ്ങൾ ആരും എന്റെ സന്നിധിയിൽ നിൽക്കരുത്. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യുക, 7 ദിവസം വിശ്രമിക്കണം. ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം. വർഷാവസാനം സംഭരണ തിരുനാളും കൊണ്ടാടുക. വർഷത്തിൽ 3 തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ആരാധനയ്ക്കായി ഹാജരാവട്ടെ. കർത്താവ് മോശയോട് വീണ്ടും ഇങ്ങനെ അരുൾ ചെയ്തു. ആഴ്ചയിൽ 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യുക, 7 ദിവസം വിശ്രമിക്കണം. ഉഴവുകാലമോ കൊയ്ത്തുകാലമോ ആയാലും നിങ്ങൾ സാബത്ത് കർത്താവിന്റെ ദിവസമായി ആചരിക്കണം. ഓ മോസസ്, ഈ വചനങ്ങൾ നീ രേഖപ്പെടുത്തി വയ്ക്കുക. നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ അങ്ങനെ 40 രാവും പകലും കർത്താവിനോട് കൂടെ സീനായ് മലയിൽ ചെലവഴിച്ചു. പുറപ്പാടിന്റെ പുസ്തകം ബഹുതലവും ബഹുശാഖവുമാണെന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് 34-35 അധ്യായങ്ങൾ. വിവരണങ്ങളുടെ ആവർത്തനവും ഇടചേരലും ഇവിടെ സുവ്യക്തമാണ്. വ്യത്യസ്ത പാരമ്പര്യങ്ങളിലും കാലഘട്ടത്തിലും പുറപ്പാടിന്റെ കഥ രചിക്കപ്പെട്ടത് തന്നെയാണ് ഇതിന് കാരണമെന്ന് നിരൂപകന്മാർ സമർത്ഥിക്കുന്നു. ഗ്രന്ഥത്തിന്റെ രചനയുടെ അടിസ്ഥാന രൂപം ക്രിസ്തുവിന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണെന്നും നിജപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇക്കാലയളവിൽ വിവിധ സമകാലീന പാരമ്പര്യങ്ങളും പുരാണങ്ങളും രചനയെ സ്വാധീനിച്ചിട്ടുമുണ്ട്. പുറപ്പാട് സംഭവങ്ങളുടെ പരാമർശം സമാന്തരമായും ആലങ്കാരികമായും ഇനിയും രക്ഷാകര ചരിത്രത്തിൽ ചുരുളഴിയുന്നത് അടുത്ത പ്രക്ഷേപണത്തിൽ. പുറപ്പാടിന്റെ ഈ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേശ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണിത്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.